ഖവാതീമു സൂറത്തിൽ ബഖറ, അതല്ലെങ്കിൽ ഹാമല റസൂല്, അതിന്റെ ഓരോ ലഫ്ദുകളുടെയും പദങ്ങളുടെയും അർത്ഥം പറയാണ്. ആമന റസൂലു, ആമന റസൂലു, ആമന വിശ്വസിച്ചു എന്നതാണ് അർത്ഥം. ആമന വിശ്വസിച്ചു, ആമന യുഅ്മിനു ഈമാൻ, ആമന എന്നതാണ് അതിന്റെ മാദി. മുലാരിയ യുഅ്മിനു ഈമാൻ, സാധാരണ നമ്മൾ പറയാറുണ്ട് ഈമാൻ. ആമന റസൂലു, റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. അർറസൂലു മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ റസൂൽ കൊണ്ടുള്ള ഉദ്ദേശം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ വിശ്വസിച്ചിരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിമാ ഉൻസില ഇലൈഹി, അദ്ദേഹത്തിലേക്ക് ഇറക്കപ്പെട്ടത്. അൻസല ഇറക്കി, അൻസല യുൻസിലു, ഉൻസില ഇറക്കപ്പെട്ടത്. ബിമ എന്ത്, എന്തൊന്നാണോ ഇറക്കപ്പെട്ടത്. ഇലൈഹി തെന്നിലേക്ക്, തെന്നിലേക്ക് ഇറക്കപ്പെട്ടത് എന്താണ്, ആ ഇറക്കപ്പെട്ടത് എന്താണ് എന്നുള്ളത് വിശദീകരണത്തിൽ വരുന്നുണ്ട്. ഇവിടെ അർത്ഥം മാത്രമാണ് പറയുന്നത്. അപ്പൊ തെന്നിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ, അൻസല ഇറക്കി, യുൻസിലു ഉൻസില ഇറക്കപ്പെട്ടു. മിർ റബ്ബിഹി, തന്റെ റബ്ബിൽ നിന്നും, തന്റെ റബ്ബിൽ നിന്നും ഇറക്കപ്പെട്ടതിൽ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. വൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളും. മുഅ്മിനുൻ മുഅ്മിനൂൻ, സത്യവിശ്വാസികളും. മുഅ്മിനുൻ സത്യവിശ്വാസി, മുഅ്മിനൂന സത്യവിശ്വാസികൾ. കുല്ലുൻ, അവരെല്ലാവരും. ആമന ബില്ലാഹി, ആമന ആവർത്തിച്ചു. ബില്ലാഹി, അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. ബില്ലാഹി, അഊദു ബില്ലാഹി, ബിസ്മില്ലാഹി എന്നൊക്കെ പറയുന്നത് പോലെ, അഊദു ബില്ലാഹി, ബിസ്മില്ലാഹി, ആമന ബില്ലാഹി, എല്ലാവരും അല്ലാഹുവിൽ വിശ്വസിച്ചു, വിശ്വസിച്ചിരിക്കുന്നു. വ മലായിക്കത്തിഹി, അവന്റെ മലക്കുകളിലും. മലക്കുൻ അതിന്റെ ജംആണ് മലായിക്കത്ത്. മലക്കുൻ, മലായിക്കുൻ, മലായിക്കത്തുൻ, അതൊക്കെ അതിന്റെ ജംഅകളാണ്, ബഹുവചനം. മലക്കുൻ മുഫ്റദാണ്. അവന്റെ മലക്കുകളിൽ വിശ്വസിച്ചിരിക്കുന്നു. വ കുത്തുബിഹി, അവന്റെ കുത്തുബ്, കിതാബിന്റെ ജംആണ് കുത്തുബ്. കിതാബുൻ, കിതാബുൻ, അല്ല കിതാബ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ, കിതാബുകൾ. അവന്റെ കുത്തുബുകളിലും, മുഫ്റദ് കിതാബ്, അതിന്റെ ജംആണ് കുത്തുബ്. വ റുസുലിഹി, അവന്റെ റസൂലുകളിലും വിശ്വസിച്ചിരിക്കുന്നു. റസൂലുൻ അതിന്റെ ജംആണ് റസൂല്. റസൂലുൻ പ്രവാചകൻ, ഒരു പ്രവാചകൻ. റസൂല് അതിന്റെ ജംആണ്, ബഹുവചനം. അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അവന്റെ മലക്കുകളിൽ വിശ്വസിച്ചിരിക്കുന്നു, കിതാബുകളിൽ വിശ്വസിച്ചിരിക്കുന്നു, റസൂലുകളിൽ വിശ്വസിച്ചിരിക്കുന്നു. ലാ നുഫരിഖു തഫ്രീഖത്ത്, ഫറഖ എന്നാണ് മാദി. ഫറഖ യുഫരിഖു തഫ്രീഖത്ത്, ഫറഖ യുഫരിഖു. ലാ നുഫരിഖു, ഞങ്ങൾ ഫറഖ എന്ന് പറഞ്ഞാൽ വിവേചനം കൽപ്പിക്കുന്നതിനാണ് പറയുക, വ്യത്യാസം കൽപ്പിക്കുന്നതിനാണ് ഫറഖ. ലാ നുഫരിഖു, ഞങ്ങൾ വിവേചനം കാണിക്കുകയില്ല, വ്യത്യാസം കാണിക്കുകയില്ല. ബൈന അഹദിൻ മിർ റസൂലിഹി, അവന്റെ റസൂലുകളിൽപ്പെട്ട ഒരാൾക്കിടയിലും. അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്കിടയിൽ എന്ത് കാണിക്കൂല, വിവേചനം കാണിക്കുകയില്ല. അതെന്താന്നുള്ളത് ശ്രുതീകരണത്തിൽ വരുന്നുണ്ട്. ലാ നുഫരിഖു, ഞങ്ങൾ വിവേചനം കാണിക്കുകയില്ല, വ്യത്യാസം കാണിക്കുകയില്ല. ബൈന അഹദിം മിർ റസൂലിഹി, അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കിടയിൽ, ബൈന അഹദിൻ ഒരാൾക്കിടയിലും, മിർ റസൂലിഹി അവന്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഒരാൾക്കിടയിലും. അപ്പൊ അവന്റെ പ്രവാചകന്മാർക്കിടയിൽ എന്ത് കൽപ്പിക്കുന്നില്ല, വിവേചനം കാണിക്കുകയില്ല. വഖാലു, അവർ പറയുകയും ചെയ്തിരിക്കുന്നു. അവർ പറയും എന്ത്? സമിഅന വഅത്തഅന. സമിഅ കേട്ടു, അത്തഅ അനുസരിച്ചു. ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. സമിഅന വഅത്തഅന, അത്തഅ അനുസരിച്ചു, സമിഅ കേട്ടു. ഞങ്ങൾ കേട്ടിരിക്കുന്നു, സത്യവിശ്വാസികളുടെ നിലപാടിതായിരിക്കും. ഒരു പ്രവാചകന്മാർക്കിടയിലും വിവേചനം കൽപ്പിക്കുകയില്ല. ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുക. അതുകൊണ്ട് ഗുഫ്രാനക, ഗുഫ്രാനക, ഗുഫ്രാനക എന്ന് പറഞ്ഞാൽ നത്തുലുബു ഗുഫ്രാനക എന്നാണ് അതിന്റെ അർത്ഥം. നത്തുലുബു ഗുഫ്രാനക, ഞങ്ങൾക്ക് പുറത്തു തരണം, ഞങ്ങളത് ആവശ്യപ്പെടുന്നു, നിന്റെ പാപമോചനം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ ഈ ഗുഫിർ ലനാ ഗുഫ്രാനക എന്നൊക്കെയാണ് അതിന്റെ തഫ്സീറുകൾ വന്നിട്ടുള്ളത്. ഈ ഗുഫിർ ലനാ ഗുഫ്രാനക, അല്ലെങ്കിൽ നത്തുലുബു ഗുഫ്രാനക, നിന്റെ ഗുഫ്രാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു, അപ്പൊ നീ ഞങ്ങൾക്ക് പുറത്തു തരണം. ഗുഫ്രാനക, നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യണം, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ എന്നുള്ളത് നിന്നോട് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. വഇലൈക്കൽ മസീർ, നിന്നിലേക്കാകുന്നു ഞങ്ങളുടെ മടക്കം. വഇലൈക്കൽ മസീർ, നിന്നിലേക്കാകുന്നു ഞങ്ങളുടെ മടക്കം. എന്താണ് അടുത്ത ആയത്ത് നമ്മൾ വിശദീകരിക്കും, അതിന്റെ അർത്ഥം നമ്മൾ പറയാം. ഇനി ഈ ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് വരാം. വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖുർആനിന്റെ നുസൂല്, ആ നുസൂലിനെ അടിസ്ഥാനമാക്കിയിട്ട് രണ്ട് ഖിസ്മുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഖുർആനിന്റെ അവതരണത്തെ രണ്ട് ഇനങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. രണ്ട് ഖിസ്മുകളാക്കിയിട്ട്, അപ്പൊ 285, 286 ആയത്തുകളാണ് നമ്മൾ പഠിക്കുന്നത്. ആമന റസൂൽ, അല്ലെങ്കിൽ ഖവാതീം സൂറത്തിൽ ബഖറ. അപ്പൊ നുസൂലിനെ അടിസ്ഥാനമാക്കി ഖുർആന് രണ്ട് തരത്തിലാണുള്ളത്. നുസൂല അവതരണം രണ്ട് രൂപത്തിലാണ് ഖുർആനിന്റെ അവതരണം ഉണ്ടാകുക. ഒന്ന് ഇബ്തിദാഇ, രണ്ട് സബബി. നമ്മൾ ഏത് തഫ്സീർ പഠിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട കാര്യമാണ്. ഞാൻ നേരത്തെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ആമന റസൂല് രണ്ട് ആയത്തുകളുടെ അർത്ഥം പറഞ്ഞു പോകാൻ 5 മിനിറ്റ് മതി. അപ്പൊ അത് നിങ്ങൾ ഏതെങ്കിലും തഫ്സീർ എടുത്തു വെച്ചിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ കൃത്യമായിട്ടുള്ള ഓരോ പദങ്ങളുടെയും അതിന്റെ അർത്ഥം, അതിന്റെ പഠനം, അത്തരത്തിലുള്ള രീതിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അവ നുസൂലിനെ അടിസ്ഥാനമാക്കിയിട്ട് രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇബ്തിദാഇ, രണ്ടാമത്തെ വകുപ്പ് സബബി. ഇബ്തിദാഇ എന്ന് പറയുന്നത് എന്താ വെച്ചാല്, പ്രത്യേകിച്ചൊരു കാരണം കൂടാതെ അവതരിപ്പിക്കപ്പെടുന്ന ആയത്തുകൾ, അതിനാണ് ഇബ്തിദാഇ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവമോ ഒന്നും ഉണ്ടാവില്ല. ഖുർആൻ എന്നുള്ളത് ജനങ്ങളെ ഹിദായത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഗ്രന്ഥമാണ്. അപ്പൊ അതിൽ പരലോകത്തെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ടാകും, അവന്റെ ജീവിതത്തിൽ പിന്തുടരേണ്ട കാര്യങ്ങളുണ്ടാകും, വിശ്വാസപരമായ കാര്യങ്ങളുണ്ട്, അതല്ലാത്ത കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആയത്തുകൾ എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടോ അല്ലെങ്കിൽ പ്രത്യേക കാരണത്തെ അടിസ്ഥാനമാക്കിയിട്ടോ ഒന്നുമല്ല. ഇത് ജനങ്ങൾക്ക് ഹിദായത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹു അവതരിപ്പിക്കുന്ന ആയത്തുകളും സൂറത്തുകളും, അതാണ് ഇബ്തിദാഇ ആയിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ആയത്തുകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതാണ് ഇബ്തിദാഇ. ഖുർആനിന്റെ മഹാഭൂരിഭാഗവും ആയത്തുകൾ ഏതാണ്? ഇബ്തിദാഇ ആണ്. അതൊക്കെ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. ഇബ്തിദാഇ ആണ് ഖുർആനിന്റെ മഹാഭൂരിഭാഗം വരുന്ന ആയത്തുകളും. അതാണ് മാ നുസില ഇബ്തിദാഇ എന്ന് പറയുന്നത്. ഇബ്തിദാ ആയിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ആയത്തുകൾ ഏതാണ്ട് ഭൂരിഭാഗവും ഇബ്തിദാഇ ആണ്. രണ്ടാമത്തെ ഖിസ്മ് നമ്മൾ പറഞ്ഞു സബബിയ്. സബബിയ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മാ നുസീല ലി സബബിൻ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും ആയത്തുകൾ അവതരിപ്പിക്കപ്പെടാന്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഒരു സംഭവം ഉണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചോദ്യം ചെന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്കാല ഒരു സംശയം അവിടെ ഉണ്ടായിട്ടുണ്ടാകും. അപ്പൊ ആ സംശയത്തെ ദൂരീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെടുക, അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കപ്പെടുന്ന വചനങ്ങള്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടാവും, ആ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെടുന്ന ആയത്തുകൾ, അതാണ് സബബ് പറഞ്ഞ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, കാരണം അതാണ് സബബീ. ഈ രണ്ട് രൂപത്തിലാണ് ഖുർആന്റെ നുസൂലിന്റെ ഇനങ്ങൾ വരുന്നത്, ഒന്ന് ഇബ്തിദായി, രണ്ട് സബബീ. അപ്പൊ എന്തെങ്കിലും ശുബ്ഹത്തുകളെ അല്ലെങ്കിൽ ഇഷ്കാലുകളെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ചോദ്യം ചോദിച്ചപ്പോൾ അവതരിപ്പിക്കപ്പെടുന്ന ആയത്തുകൾ, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും, അതാണെന്ത് സബബി. എന്നാൽ ഖുർആനിന്റെ ഭൂരിഭാഗം ഏതാണ്? ഇബ്തിദായിയാണ്, ഇബ്തിദായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ആയത്തുകളാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്, മനസ്സിലാക്കിയേക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ രണ്ട് രൂപത്തിലാണ് അതിന്റെ നുസൂലിനെ അടിസ്ഥാനമാക്കിയിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഇനി ഈ രണ്ടായത്തുകൾ, അതായത് ഖവാതിമു സൂറത്തുൽ ബഖറ, ഇതിന് ചില സബബുകളുണ്ട്. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടാൻ ചില സബബുകളുണ്ട്. സബബു നുസൂൽ എന്ന് നമ്മൾ അതിന് പറയും. സബബു നുസൂൽ, അവതരണ പശ്ചാത്തലം, അതാണ് എന്ത്? സബബു നുസൂൽ. 285-286 ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടതിന് ചില സബബുകൾ ഉണ്ടായിട്ടുണ്ട്. അതാണെന്ത്? ആ ചില ആയത്തുകൾക്ക് അങ്ങനെ സബബുകൾ ഉണ്ടാവും. അത്തരത്തിലുള്ള ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സബബു നുസൂൽ, അവതരണ കാരണം. നുസൂൽ അവതരണം, സബബ് കാരണം, അവതരണ കാരണം, അതാണ് സബബു നുസൂൽ. സബബു നുസൂൽ എന്നുള്ളത് ഒരു വിജ്ഞാന ശാഖയാണ്, ഒരു ഇൽമാണ്. അതെന്തിനാണ് സബബു നുസൂൽ പഠിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് മാത്രം, അത് പഠിക്കുന്നതിന് വേണ്ടി ആ വിഷയത്തിൽ മാത്രം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. സബബു നുസൂലിന്റെ വിഷയത്തിൽ മാത്രം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള ആളുകൾ പറഞ്ഞു എന്താ വെച്ചാല്, ഒരായത്ത് അതിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും അതിനെ അറിയാനും ആ ആയത്തിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനൊക്കെ കാരണമായിത്തീരുന്നത് അതിന്റെ സബബു നുസൂല് പഠിക്കുക എന്നുള്ളത്. അപ്പൊ സബബു നുസൂലിന്റെ ഒരുപാട് ഫായിദകൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഫൈനൽ ഇൽമ ബിസ്സബബി യൂരിസുൽ ഇൽമ ബിൽ മുസബബി. ഒരു കാര്യത്തിന്റെ കാരണം നമ്മൾ പഠിച്ചാൽ എന്താകും? ആ കാര്യം എന്താന്നുള്ളത് മനസ്സിലാവും. ഒരു കാര്യത്തിന്റെ കാരണം പഠിക്കുക, ഒരു സംഗതി, ഒരു വിഷയത്തിന്റെ കാരണം പഠിച്ചാൽ എന്താവും? ആ സംഗതി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ചില ആയത്തുകൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? ആ സബബുകൾ എന്താന്നുള്ളത് മനസ്സിലായെങ്കിലേ അത് തിരിയുള്ളൂ. അപ്പൊ അതിന് ഈ സബബു നുസൂലിന്റെ ഫായിദകളെ സംബന്ധിച്ച് വേറെയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ വിശദീകരിക്കാനുള്ള ഒരു സമയമല്ല അത്. പക്ഷെ അത് പറഞ്ഞു പോകുമ്പോൾ അത് സൂചിപ്പിച്ചു പോകാതെ പോകാതിരിക്കാനും പറ്റൂല. അപ്പൊ ചില ആയത്തുകൾക്ക് ഇങ്ങനെ ഉണ്ടാകും, അതിനാണ് സബബു നുസൂൽ, ഒരു പശ്ചാത്തലം ഉണ്ടാകും, ഒരു കാരണം ഉണ്ടാകും. അപ്പൊ അത് മനസ്സിലാക്കുന്നത് എന്താണ്? എന്താണ് അതിന്റെ ആശയം കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും വല്ല ശുബ്ഹത്തുകൾ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനും ഒക്കെ ഈ പഠനം കൊണ്ട് സാധിക്കും. അതാണ് ഇബ്നു തൈമിയ പറഞ്ഞത്. ഒരു സംഗതിന്റെ കാരണത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ആ കാരണം എന്താന്നുള്ളത് ശരിക്കും തിരിയും. ഈ 285-286 ആയത്ത് അവതരിപ്പിക്കപ്പെടാനുള്ള കാരണം എന്താണ്? അതിന്റെ കാരണത്തെക്കുറിച്ച് പറയുന്നത് ഇതിന്റെ തൊട്ട് മുകളിലുള്ള ആയത്ത്, ഏത്? 284-ാമത്തെ ആയത്ത്. ഈ ആയത്ത് ലില്ലാഹി മാഫി സമാവാതി വമാഫിൽ അർദ്ദ് വൈൻ തുബുദു മാഫി അംഫുസിക്കും ഔ തുഖ്ഫുഹു യുഹാസിബുക്കും ബിഹില്ലാ ഫയഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന 284-ാമത്തെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു. അതിന്റെ അർത്ഥം ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിന്റേതാണ്, നിങ്ങളുടെ മനസ്സുകളിലുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തിയാലും മറച്ചു വെച്ചാലും അള്ളാഹു അതിന്റെ പേര് നിങ്ങളോട് കണക്ക് ചോദിക്കും. ഇതാണ് വിഷയം. അതായത് മനസ്സിലുള്ളത് നിങ്ങൾ മറച്ചു വെച്ചാലും ശരി, അത് വെളിപ്പെടുത്തിയാലും ശരി, അള്ളാഹു അതിന്റെ പേരിൽ വിചാരണ ചെയ്യുന്നതാണ്. കണ്ടോ, യുഹാസിബുക്കും ബിഹില്ല, അള്ളാഹു അതിന്റെ പേരിൽ നിങ്ങളെ വിചാരണ ചെയ്യാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും, ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യും. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാവുന്നു എന്നുള്ള 284-ാമത്തെ ആയത്ത് ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു. അത് അവതരിപ്പിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അബു ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള റിവായത്തിൽ കാണാം, ലമ്മാ നസലത്ത് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ, ഇറങ്ങിയപ്പോൾ, ഏത്, ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ ഇല്ലാഹി മാ ഫിസ്സമാവാതി വമാഫിൽ അർളി വഇൻ തബുദു മാഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ല ഫയഗ്ഫിറു ലിമൻ യശാ വഅദിബു മൻ യശാ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ, അപ്പൊ 285-286 ആമൻ റസൂൽ അവതരിപ്പിക്കപ്പെടാനുണ്ടായ പശ്ചാത്തലത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. രണ്ട് രൂപത്തിലാണ് ഖുർആന്റെ നുസൂല്, രണ്ട് രൂപത്തിലാണെന്നുള്ളത് പറഞ്ഞ് ഇബ്തിദായിയാണ് സബബിയാണ്. അതിൽപ്പെട്ട സബബിയിൽപ്പെട്ട കാരണം അതിന്റെ ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലത്തെ സംബന്ധിച്ചാണ് ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഈ നിവേദനത്തിൽ വന്നിട്ടുള്ളത്. 284-ാമത്തെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ ഇഷ്ടദ ദാലികാല അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബികൾക്ക് അത് വല്ലാത്ത പ്രയാസകരമായി തോന്നി. ഫഅതൗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നു. സുമ്മ ജസവ അല റുകബി, എന്നിട്ട് മുട്ടുകുത്തി. വഖാലു, അവർ പറഞ്ഞു, യാ റസൂലുള്ളാഹി അല്ലാഹുവിൻ റസൂലേ, കുല്ലിഫ്ന മിനൽ അഅമാലി മാ നുതീഖു, ഞങ്ങൾക്ക് സാധിക്കുന്ന അമലുകൾ, അത് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഏതൊക്കെ, സ്വലാത്ത്, സിയാമ്, ജിഹാദ്, വസ്വദഖ, ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സ്വദഖ, ജിഹാദ്, സിയാമ്, സ്വലാത്ത്, ഇതൊക്കെ ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഇതൊക്കെ ഞങ്ങൾക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്. വഖദ് ഉൻസില അലൈക ഹാദിഹിൽ ആയത്ത് വലാ നുതീഖുഹ, എന്നാൽ ഈ ആയത്ത് താങ്കൾക്കിതാ അള്ളാഹു ഇറക്കി തന്നിരിക്കുന്നു, ഞങ്ങൾക്കത് സാധിക്കുകയില്ല. ഇതാണ് സ്വഹാബത്ത് പറഞ്ഞത്, ഞങ്ങൾക്കതിന് സാധിക്കുകയില്ല. കാരണം എന്താ, മനസ്സിൽ, മനസ്സിന്റെ പ്രവർത്തനങ്ങൾ അത് മറച്ചു വച്ചാലും അത് വെളിപ്പെടുത്തിയാലും അള്ളാഹു വിചാരണ ചെയ്യുന്നതാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കും, അതിന്റെ പേരിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. ഇത് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നൊരു കാര്യമല്ല. അതവർക്ക് ഭയങ്കര പ്രയാസകരമായിട്ട് തോന്നി. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുനിന്ന് മുട്ടുകുത്തിക്കൊണ്ട് ഈ കാര്യം പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുരീദൂന അൻ തഖൂലു കമാ ഖാല അഹ്ലുൽ കിതാബൈന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള അഹ്ലുൽ കിതാബുകാർ പറഞ്ഞതുപോലെ പറയാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അവർ പറഞ്ഞത് എന്താ, സമിഅനാ വഅസൈന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. അത് അഹ്ലുൽ കിതാബുകാരുടെ രീതിയാണ്. ആ അഹ്ലുൽ കിതാബുകാരുടെ നിലപാടാണോ നിങ്ങൾ സ്വീകരിക്കുന്നത്? ബൽ ഖൂലു, നിങ്ങൾ ആ നിലപാടല്ല സ്വീകരിക്കേണ്ടത്. നിങ്ങൾ പറയേണ്ടത് ഖൂലു സമിഅന വഅതഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ഖുഫറാനക റബ്ബന വഇലൈക്കൽ മസീർ, ഇതാണ് നിങ്ങൾ പറയേണ്ടത്. ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് പുറത്തു തരണേ, നിന്നിലേക്കാകുന്നു ഞങ്ങളുടെ മടക്കം എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പൊ സമിഅന വഅസൈന എന്നല്ല, സമിഅന വഅതഅന എന്നാണ് നിങ്ങൾ പറയേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഫലമ്മക്തറഹൽ ഖൗമു വദല്ലത് ബിഹ അൽസിനതുഹും, അവരത് അങ്ങനെ പാരായണം ചെയ്തു. ഏത്, സമിഅന വഅതഅന ഗുഫ്റാനക റബ്ബന വഇലൈക്കൽ മസീർ, അതവരങ്ങനെ പാരായണം ചെയ്തു. അതവരങ്ങനെ ആയത്ത് അവര് പരിചയപ്പെട്ടു, അതിനവര് പിന്നെ കീഴൊതുങ്ങി, കീഴ്പ്പെട്ടു. ആ സന്ദർഭത്തിൽ അൻസൽ അല്ലാഹു ഫി അസരിഹ, അതിനുശേഷം അല്ലാഹ് ഇറക്കിക്കൊടുത്തു, ആമല റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, തന്റെ റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ടത് എന്താണ്, അതിൽ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു, സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു എന്ന ആയത്ത് അല്ലാഹു ഇറക്കി. ഫലമ്മാ ഫഅലു ദാലിക, അങ്ങനെ അവർ ചെയ്തപ്പോൾ ആയത്തിങ്ങനെ ഓരോന്ന്, ആമൻ റസൂലി മാ അൻസല ഇലൈഹി മിർ റബ്ബിഹി വൽമുഅ്മിനു കുല്ലു ആമന ബില്ലാഹി വമലായികത്തിഹി വകുതുബിഹി വറസൂലിനാ അൻഫദിഖു ബൈന അഹദിം മിർ റസൂലിഹി ഖാലു സമിഅനാ വതഅനാ ഫറാനക റബ്ബനാ വഇലൈക്കൽ മസീർ. അവരത് അങ്ങനെ ചെയ്തപ്പോ ഫലമ്മാ ഫഅലു ദാലിക നസഖഹല്ലാഹു, അല്ലാഹു ദുർബലപ്പെടുത്തിയതിനെ. ഏത്, 284-ാമത്തെ ആയത്ത്. അവിടെ നസ്ഖ് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ചില ചർച്ചകൾ വന്നിട്ടുണ്ട്. നസ്ഖ് ഖുർആനിൽ വന്നിട്ടുള്ള നസ്ഖ് അതൊരു പഠനമാണ്. അള്ളാഹു അതിനെ ദുർബലപ്പെടുത്തി, ഫൻസല എന്നിട്ട് ഇറക്കി, ലാ യുക്കല്ലിഫുല്ലാഹു, അതിന്റെ തൊട്ടടുത്തായത്. 256-ാം എന്ന് അതിന്റെ അവസാനം വരെയുള്ള ആയത്തുകൾ അല്ലാഹു ഇറക്കിക്കൊടുത്തു. എന്നിട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ മറന്നുകൊണ്ട് ചെയ്തതിന്റെ പേരിൽ, അതല്ലെങ്കിൽ അബദ്ധത്തിൽ ചെയ്തതിന്റെ പേരിൽ അല്ലാഹു നിങ്ങൾ എന്ത് ചെയ്യൂല, നിങ്ങളെ ശിക്ഷിക്കുകയില്ല. ഒരു നഫ്സിനോടും അല്ലാഹു കഴിയാത്ത കാര്യം കൽപ്പിക്കുകയില്ല. അപ്പൊ 254-ാമത്തെ ആയത്തിന് നസ്ഖ് ചെയ്തുകൊണ്ട് ഈ രണ്ട് ആയത്തുകൾ ഇറക്കിക്കൊടുത്തു എന്നുള്ളതാണ് അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഈ റിപ്പോർട്ടിലുള്ളത്. ഇമാം മുസ്ലിമിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഈ ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടു, അങ്ങനെ സ്വഹാബത്ത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീന അവ അഖ്തഅന എന്ന് പറഞ്ഞപ്പോ ആ സന്ദർഭത്തിൽ അല്ലാഹു പറയുന്നു, ഖദ് ഫഅൽതു, ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നു. അല്ലാഹു പറയുന്നാണ്, അല്ലാഹുവേ ഞങ്ങൾ മറന്നു ചെയ്യുന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ അബദ്ധത്തിൽ ചെയ്യുന്നതിന്റെ പേരിൽ ഞങ്ങളെ പിടികൂടല്ലേ എന്ന് പറയുമ്പോൾ അല്ലാഹു പറയുന്നതാണ് എന്ത്, ഖദ് ഫഅൽതു, ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു പറയുന്നു. അതേപോലെ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ യുസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ എന്നത് പറയുമ്പോൾ അല്ലാഹു പറയും, ഖദ് ഫഅൽതു, ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ ദുആ, ഈ രണ്ട് ആയത്തുകളുടെ ഒരു മഹത്വം കൂടി ഇതിന് മനസ്സിലാക്കാം. അതേപോലെ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ തൗഖത്ത ലനാ ബി എന്ന് പറയുമ്പോൾ അല്ലാഹു പറയുന്നതാണ്, ഖദ് ഫഅൽതു, ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നു. നമ്മൾ നേരത്തെ ഇതിന്റെ ഫളിനെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഈ ആയത്ത് ഓതിക്കൊണ്ട് ഒരാള് ഈ ആയത്ത് ഓതിയാൽ അല്ലാഹു അവനത് നൽകിയിട്ടല്ലാതെ എന്ന് പറയുന്ന ഒരു ഹദീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അല്ലാഹു പറയും, ഖദ് ഫഅൽതു, വഅഫു അന്നാ വഅഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ, അത് പറയുമ്പോ അല്ലാഹു പറയുന്നു, ഖാല ഖദ് ഫഅൽതു, ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നു. ഇത് ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ കാണാം. വേറെ ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്, സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഫഅമ്മാ ഖുലൂബുന ഫലൈസത് ബിഐദീന, മനസ്സിൽ മറച്ചു വെച്ചാലും അത് വെളിപ്പെടുത്തിയാലും അതിന്റെ പേരിൽ അല്ലാഹു വിചാരണ ചെയ്യുന്നതാണല്ലോ. അപ്പൊ സ്വഹാബത്തിന് പ്രയാസമാകാനുള്ള കാരണം എന്താണ്? അവർ പറഞ്ഞു എന്നാണ്, ഞങ്ങളുടെ ഹൃദയം എന്നുള്ളത് ഞങ്ങളുടെ കൈകളിലല്ലോ അതിന്റെ നിയന്ത്രണം എന്നുള്ളത്. നമ്മുടെ മനസ്സിൽ എന്തെല്ലാം ചിന്തകൾ വരും, എന്തെല്ലാം വിചാരണകൾ വരും, അങ്ങനെ ആകുമ്പോൾ ഞങ്ങളൊക്കെ നശിക്കുമല്ലോ എന്ന് സ്വഹാബത്ത് പറഞ്ഞു. അപ്പൊ അതിനെ വിശദീകരിച്ചുകൊണ്ടാണ് തൊട്ടടുത്തുള്ള ആയത്തുകൾ, ഈ 285-286 ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഇതിന്റെ സബബ് നുസൂലായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? അപ്പൊ 284-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് 285-286 ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടു. അപ്പൊ അതിന്റെ ആ സബബ് നുസൂല് നമ്മൾ പഠിക്കുമ്പോൾ എന്താകും? ആ അവതരണ പശ്ചാത്തലം കൂടി പഠിക്കുമ്പോൾ ഈ ആയത്തിന്റെ ആശയം ഒന്നുകൂടി നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ നുസൂലുമായി, ഇതിന്റെ സബബ് നുസൂലുമായി ബന്ധപ്പെടുന്ന വേറെയും നിരവധി റിവായത്തുകൾ വന്നിട്ടുണ്ട്. അത് ഇബ്നു കസീറിന്റെ തഫ്സീർ നിങ്ങൾക്ക് പരിശോധിക്കാം. അത് പരിശോധിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിന്റെ ബാക്കിയുള്ള വിശദീകരണങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രവേശിക്കുന്നില്ല. അപ്പൊ അതാണ് അതിന്റെ സബബ് നുസൂലായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആമന റസൂലു, ആമന വിശ്വസിച്ചു എന്നാണ് അർത്ഥം. എന്താണ് ഈമാൻ എന്നുള്ളത്? മലയാളത്തില് അർത്ഥം കൊടുക്കുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്. ആശയത്തെ മനസ്സിലാക്കാൻ വളരെ പ്രയാസകരമായിരിക്കും ഖുർആനിലെ ഏത് ലഫ്ലുകളാണെങ്കിലും. കാലാകാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത് ഈമാൻ എന്നുള്ളത് ആമന വിശ്വസിച്ചു. ഇത് ഈ ആയത്തിൽ രണ്ട് തവണ ആവർത്തിച്ചു. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി ഉണ്ടോ? അവിടെ ആമന അവിടെയും ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ആമന എന്നുള്ളത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സാങ്കേതിക ശബ്ദങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു ശബ്ദമാണ് ആമന എന്നുള്ളത്, ഈമാൻ എന്നുള്ളത്. ആമന യുഅ്മിനു ഈമാൻ എന്നത് മലയാളത്തിൽ അതിന് വിശ്വാസം എന്നർത്ഥം പറയുമെങ്കിലും അത് എത്രത്തോളം ഒരാൾക്ക് ആ ഈമാനിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅ ഈമാനിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, ഈമാൻ തഅരീഫുൽ ഈമാൻ, ഈമാനിന്റെ നിർവചനം എന്താണത്? ഈമാൻ എന്ന് ഖുർആനിൽ പ്രയോഗിക്കുമ്പോൾ, അതിന്റെ സാങ്കേതികമായ അർത്ഥത്തിൽ പ്രയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹദീസിൽ പ്രയോഗിക്കുമ്പോൾ അതിന്റെ തഅരീഫ് എന്താണ്? അവിടെ വിശ്വാസം, വിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. എന്താണ് അവിടെ ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന്റെ തഅരീഫ് എന്താണ് ഈമാനിന്റെ? സാധാരണ ഇതിനെ കുറിച്ച് പറയാറുള്ളത് മുസമ്മൽ ഈമാൻ എന്നാണ്. മുസമ്മൽ ഈമാൻ, അതായത് എന്താണ് ഈമാൻ, അതിന്റെ നിർവചനം മുസമ്മൽ ഈമാൻ എന്നാണ് അഖീദന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദർസുകളൊക്കെ കേൾക്കുമ്പോൾ ഈമാനിനെ കുറിച്ച് പറയുമ്പോൾ മുസമ്മൽ ഈമാൻ എന്നാണ് പ്രയോഗിക്കാറുള്ളത്. തഅരീഫ് പറഞ്ഞ നിർവചനം, മുസമ്മ എന്ന് പറഞ്ഞാൽ അതന്നെ. യഥാർത്ഥത്തിൽ എന്താണ് ഈമാൻ? അഹ്ലു സുന്നത്തിന്റെ അടുത്ത് ഈമാൻ എന്നുള്ളത് മൂന്ന് കാര്യങ്ങളാണ്. മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, തസ്ദീഖുൻ ബിൽ ഖൽബ്. രണ്ട്, ഇഖ്റാറും ബിൽ ലിസാൻ. മൂന്ന്, അമലും ബിൽ ജവാരിഹ്. ഇത് മൂന്നും നിർബന്ധമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ കൂടിച്ചേർന്നതാണ് ഈമാൻ. ഇത് കൂടിച്ചേർന്നെങ്കിലേ ഈമാൻ ആകുള്ളൂ. ഒന്ന്, തസ്ദീഖുൻ ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുക. തസ്ദീഖ്, സത്യപ്പെടുത്തുക, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തലാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടുത്ത് ഈമാൻ, അല്ലെങ്കിൽ മുസമ്മൽ ഈമാൻ, അല്ലെങ്കിൽ തഅരീഫുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ഈ മൂന്നെണ്ണാണ്. തസ്ദീഖുൻ ബിൽ ഖൽബ്, ഖൽബ് കൊണ്ട് സത്യപ്പെടുത്തുക. ഒരു മനുഷ്യൻ അവന്റെ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തണം. മനസ്സുകൊണ്ട് സത്യപ്പെടുത്തണം, അത് നിർബന്ധമാണ്. രണ്ടാമത്തേത് ഇഖ്റാറും ബിൽ ലിസാൻ, നാവ് കൊണ്ടത് പറയണം, നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം. ഇഖ്റാർ, അംഗീകരിക്കുക, അംഗീകരിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുക. ബിൽ ലിസാൻ, നാവ് കൊണ്ട്. മൂന്നാമത്തേത് അമലും ബിൽ ജവാരിഹ്, അവന്റെ അവയവങ്ങൾ കൊണ്ട് അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം, പ്രവർത്തിക്കുകയും ചെയ്യണം. മനസ്സിൽ സത്യപ്പെടുത്തിയ കാര്യം, സത്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ സത്യപ്പെടുത്തണം. ആ സത്യപ്പെടുത്തിയ കാര്യങ്ങൾ നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ടതാണെങ്കിൽ, പ്രഖ്യാപിക്കേണ്ടതാണെങ്കിൽ പ്രഖ്യാപിക്കണം. അത് മനസ്സുകൊണ്ട് സത്യപ്പെടുത്തൽ വേണം, നാവ് കൊണ്ട് പറയേണ്ടത് പറയണം, പ്രഖ്യാപിക്കണം. പോരാ, ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ അമലാക്കുകയും വേണം. ഈ മൂന്ന് ഘടകങ്ങൾ ഇതിലുണ്ടെങ്കിൽ എന്തായിത്തീരുള്ളൂ? ഈമാനായിത്തീരുള്ളൂ. മലയാളത്തിൽ നിന്ന് നമ്മൾ എന്ത് പറഞ്ഞാലും ഈ മൂന്ന് ഘടകങ്ങൾ, മൂന്ന് കാര്യങ്ങൾ കൂടിച്ചേർന്നാലാണ് അത് ഈമാനായിത്തീരുന്നത്. ഈ മൂന്ന് കാര്യത്തിൽ എന്തെങ്കിലും ഒന്നും ഒരാൾ ഉപേക്ഷിച്ചാൽ അവന്റെ ഈമാൻ പ്രശ്നമാണ്. കാരണം ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഈ മൂന്നെണ്ണം എന്നുള്ളത്. ഇസ്ലാമിൽ ഫിർഖത്തുകൾ ഉണ്ടായത് അടിസ്ഥാനപരമായിട്ട് ഈമാനിലാണ് വ്യതിയാനം വന്നിട്ടുള്ളത്. ഈ ഈമാനിന്റെ കാര്യത്തിലാണ് മുസ്ലിം ലോകത്തുണ്ടായിട്ടുള്ള ഗ്രൂപ്പുകൾ, ഖവാരിജുകൾ മുതൽക്കണ്ടെടുത്തോളം, ഖവാരിജുകൾ, മുഅ്തസിലത്ത്, മാതുരിദിയത്ത്, മുർജിയത്ത്, ജഹ്മിയത്ത്, അഷ്അരിയത്ത്, ഇവർക്കൊക്കെ അടിസ്ഥാനപരമായിട്ട് വ്യതിയാനം സംഭവിച്ച ഒരു ഫീൽഡാണേത്, ഒരു വിഷയമാണേത്, ഈമാനിന്റെ എന്താണ് ഈമാൻ എന്നുള്ളത് നിർവചിക്കുന്നിടത്ത് അബദ്ധം സംഭവിച്ചത്. അവർക്ക് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യതിയാനം ഈമാനിന്റെ കാര്യത്തിലാണ്. അപ്പൊ അഖീദയിൽ തന്നെ ഈ പാർട്ടികൾക്കൊക്കെ, ഗ്രൂപ്പുകൾക്കൊക്കെ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ഇത്, മുർജിയത്ത്. ഈമാനിൻ അഹ്ലുസുന്നയിൽ നിന്ന്, അഹ്ലുസുന്ന പറഞ്ഞ ഈ മൂന്ന് ഘടകങ്ങളാണല്ലോ, അതിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ഇത്, മുർജിയത്ത്. മുർജിയത്തിന്റെ വാദം മഅരിഫത്ത് മാത്രം മതി, അവൻ പൂർണ്ണ മുഅ്മിനാണ്. മഅരിഫത്ത് എന്ന് പറഞ്ഞാല് അറിവുണ്ടായാലും മതി, അള്ളാഹു ഉണ്ട് എന്നുള്ള അറിവുണ്ടായാൽ മതി, അവൻ പരിപൂർണ മുഅ്മിനാണ്. വേറെ എന്ത് ചെയ്താലും ഒരു പ്രശ്നമല്ല, അള്ളാ ഉണ്ട് എന്നുള്ള മഅരിഫത്ത് ഉണ്ടായാലും മാത്രം മതി. വേറെ എന്താണെങ്കിലും എന്തല്ല, ഒരു പ്രശ്നമല്ല. ഇതാണ് മുർജിയത്ത്. മുർജിയത്തിന് ഈമാനെ സംബന്ധിച്ചുള്ള വിശ്വാസം. ആ വിശ്വാസപ്രകാരം സാക്ഷാൽ ഫിറൌന് വരെ എന്താകും? മുഅ്മിനാകും. അള്ളാഹു ഉണ്ട് എന്നുള്ള ഒരു അറിവ് മാത്രം കിട്ടിയാൽ മതി, മഖരിഫത്ത് മാത്രം ഉണ്ടായാൽ മതി എന്നാണ് അവർ പറയുന്നത്. ആര്? മുർജിയത്ത്. മുർജിയത്തിൽ ഏറ്റവും അപകടം പിടിച്ച വാദം അതാണ്, ഈ വാദക്കാരുടേതാണ്. അവരുടെ ഈ വാദപ്രകാരം ഫിറാവിന് വരെ എന്താകും? മുഅ്മിനാവും. വേറെ ചില ആളുകൾ പറയുന്നത് എന്താ വെച്ചാൽ, മഖരിഫത്ത് മാത്രം പോരാ, തസ്ദീഖ് കൂടി വേണം, അമൽ വേണമെന്നില്ല. മുർജിയത്ത്, മുർജിയത്തിന്റെ വാദം അള്ളാഹു ഉണ്ട് എന്നുള്ളത് അറിഞ്ഞാൽ മതി, അവൻ പൂർണ്ണ മുഅ്മിനാണ്. പിന്നെ അവൻ എന്ത് ചെയ്താലും പ്രശ്നമല്ല, എന്ത് ഹറാം ചെയ്താലും പ്രശ്നമല്ല, എന്ത് കുറ്റം ചെയ്താലും കുഴപ്പമില്ല, അവൻ നമ്പർ വൺ മുഅ്മിനാണ്. അതാണ് മുർജിയത്തിന്റെ വാദം. എന്നാൽ അശ്ശരിയത്ത് പറഞ്ഞെന്താ വെച്ചാൽ, മഖരിഫത്ത് മാത്രം പോരാ, തസ്ദീഖ് കൂടി വേണം. മഖരിഫത്ത് ഉണ്ടായാലും മാത്രം പോരാ, തസ്ദീഖ് സത്യപ്പെടുത്തുക കൂടി ചെയ്യണം, അമല് വേണമെന്നില്ല. അമലും ഇക്റാറൊന്നും ഉണ്ടാകണമെന്നില്ല. അവരും ഈ മുസമ്മൽ ഈമാൻ എന്താണ് അഹ്ലു സുന്നത്ത് പറഞ്ഞത്, അതിൽ നിന്ന് പുറത്തായകളാണ് അശ്ശരിയത്ത്. അവര് പറഞ്ഞു മഖരിഫത്ത് മാത്രം പോരാ, തസ്ദീഖ് കൂടി വേണം, അമല് വേണമെന്നില്ല. നത്തനെന്തായി? പൂർണ്ണ മുഅ്മിനായി എന്നുള്ളതാണ് അവരുടെ വാദം. സത്യപ്പെടുത്തിയാൽ മതി. നമ്മളെ മൂന്നെണ്ണാ പറഞ്ഞത്, അതിൽ അമൽ വേണമെന്നില്ല എന്നുള്ളതാണ് അശ്ശരിയത്തിന്റെ. കറാമിയത്ത് പറഞ്ഞ എന്താ വെച്ചാല്, ഈമാൻ എന്നുള്ളത് എന്താണ്? നാവ് കൊണ്ട് പറഞ്ഞാൽ മതി, അവൻ പൂർണ്ണ മുഅ്മിനാണെന്നുള്ളതാണ് കറാമികളുടെ വാദം, കറാമിയത്തിന്റെ വാദം. ഇഖ്റാറും ബിലിസാൻ, നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം മതി, അവൻ പൂർണ്ണ മുഅ്മിനാണ്, പിന്നെ ഒരു പ്രശ്നമല്ല. കറാമിയത്തിന്റെ വാദം. പിന്നെ മുർജിയത്തുൽ ഫുഖഹാ ഉണ്ട്, ഖവാരിജുകളുണ്ട്, മുഅ്തസിലത്ത് ഉണ്ട്. ഖവാരിജുകള് അവര് പറയുന്നത് എന്താ വെച്ചാല്, ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് നിർവചനങ്ങൾ ഖവാരിജുകളും മുഅ്തസിലുകളും അംഗീകരിക്കുന്നുണ്ട്. ഈമാൻ എന്ന് പറഞ്ഞാല് ഈ മൂന്നെണ്ണം ആണ് എന്നുള്ളത് അഹ്ലു സുന്നത്തിന്റെ ആ നിർവചനത്തെ ആരംഗീകരിക്കുന്നുണ്ട്? ഖവാരിജുകളും മുഅ്തസിലത്തും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അവര് പറയുന്നത് എന്താ വെച്ചാല്, ഈമാനിൽപ്പെട്ട എന്തെങ്കിലും കാര്യം ഒഴിവാക്കിയാൽ എന്തായി? അവന്റെ ഈമാൻ മൊത്തത്തിൽ പോയി. അതേപോലെ തന്നെ ഹറാമുകൾ ചെയ്താലോ അവൻ കാഫിറായി പോയി. അതാണ് ഖവാരിജുകളുടെ വാദം. ഈമാന് കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതിന്റെ ഏതെങ്കിലും ഒരു ജുസ് ഒഴിവാക്കിയാൽ തന്നെ എന്തായി? അവന്റെ ഈമാൻ മൊത്തം പോയി എന്നാണ് ഖവാരിജുകൾ പറയുന്നത്. അതേപോലെ തന്നെ വൻ പാപങ്ങൾ ചെയ്യുന്നതോടുകൂടി എന്തായി? കാഫിറായി. അവൻ ഖാലിദൻ മുഖല്ലദൻ ഫിന്നാർ, അവൻ നരകത്തിൽ ശാശ്വതനായിരിക്കും, അവൻ കാഫിറാണെന്നുള്ളതാണ് ഖവാരിജുകളുടെ വാദം. എന്നാൽ മുഅ്തസിലത്ത് പറയുന്നത്, അവർ ഖവാരിജുകളും തമ്മിൽ ചെറിയൊരു വ്യത്യാസം എന്താ വെച്ചാല്, മുഅ്തസിലത്ത് പറയുന്നത് തന്നെയാണ്, പക്ഷെ അവൻ കാഫിറാണോ ചോദിച്ചാല് കാഫിറാണെന്ന് പറയില്ല, മുഅ്മിനാണോന്ന് ചോദിച്ചാല് മുഅ്മിനാണെന്നും ആര് പറയില്ല, മുഅ്തസിലത്ത് പറയില്ല. കാഫിറാണോ അതുപോലെ പറയില്ല, മുഅ്മിനാണോ അതും പറയില്ല. ഇത് രണ്ടിന്റെയും ഇടക്കുള്ള ഒരു സ്ഥാനത്താണ് വരുന്നതാണ് മുഅ്തസിലത്തിന്റെ വാദം. എന്നാൽ അവർ നരകത്തിൽ ശാശ്വതരായിരിക്കുമെന്നുള്ളതിൽ ഖവാരിജുകളും മുഅ്തസിലത്തുകളും യോജിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ വേറെയും ഒരുപാട് അവാന്തര വിഭാഗങ്ങൾ ഇതിലുണ്ട്. അതില് മുർജിയത്തുൽ ഫുഖഹാ ഉണ്ട്, വേറെ ഒരുപാട് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഖവാരിജുകളിൽ തന്നെ അവാന്തര വിഭാഗങ്ങളുണ്ട്, മുഅ്തസിലത്തുകൾ അവാന്തര വിഭാഗങ്ങളുണ്ട്, അതില് ചില്ലറ ചില്ലറ വ്യത്യാസങ്ങളുണ്ട്. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തിന്റെ അഖീദ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്താകും? നമ്മുടെ അഖീദ തെറ്റിപ്പോകുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഖീദ ചിലപ്പോൾ തെറ്റിപ്പോകും. അതുകൊണ്ടാണ് അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ എന്ത് പറഞ്ഞത്, ഇൽമ് സ്വീകരിക്കുമ്പോൾ ആ സ്രോതസ് ഏതാന്നുള്ളത് നോക്കണം. കാരണം ചിലപ്പോൾ അവരുടെ ദർസുകളിൽ എന്തായിരിക്കും ഈമാനിനെ കുറിച്ച് ഇങ്ങനെ ആയിരിക്കും പറയാം. ചിലപ്പോൾ അവർ പഠിപ്പിക്കുന്നത് ഖവാരിജിന്റെ വിശ്വാസമായിരിക്കും. അത് ഖവാരിജിന്റെ വിശ്വാസമാണോ അല്ലേ എന്നുള്ളത് അറിയാത്ത ഒരാൾ, അവർക്ക് അതിന്റേതായ തെളിവുകളുണ്ട്. ആയത്തുകൾ അവരെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു, ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അപ്പൊ ഖവാരിജുകള്, മുഅ്തസിലത്തുകള്, ജഹ്മിയത്ത്, മുർജിയത്ത്, അവരുടെയൊക്കെ ഈ തെറ്റായ വിശ്വാസത്തെ കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ എന്താ വെച്ചാല്, നമ്മൾ എല്ലാ സൈറ്റുകളും കയറുക, അല്ലെങ്കിൽ ആരെ ദർശനം കേൾക്കുക, അത്തരത്തിലൊരു സ്വഭാവം നമുക്കുണ്ടാകുമ്പോ എന്താവും? അഹ്ലു സുന്നത്തിന്റെ ഈമാനിനെ സംബന്ധിച്ച് എന്താണോ അഹ്ലു സുന്നത്ത് പറഞ്ഞത്, അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മനസ്സിലുണ്ടാകുക എന്തായിരിക്കും, ജഹമിയത്തിന്റെ അല്ലെങ്കിൽ മുർജിയത്തിന്റെ ഈ ഖവാരിജുകളുടെ മുഅ്തസിലത്തിന്റെ ഒക്കെ വിശ്വാസമായിരിക്കും. അവർക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല ഈമാനിന്റെ മേഖലയാണ്. അപ്പൊ അഹ്ലു സുന്നത്തിന്റെ നിർവചനം എന്താ വെച്ചാൽ, തസ്ദീഖുൻ ബിൽ ഖൽബ്, ഇഖ്റാറും ബിൽ ലിസാൻ, അമലും ബിൽ ജവാരിഹ്. അതിന്റെ കൂടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, യസീദു ബിത്തുആ വയൻകുസു ബിൽ മഅസിയ. അത് കൂടി ഇതിൽ മനസ്സിലാക്കണം. എന്തിലും ഇവർക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ഈമാൻ ഒരിക്കലും കൂടുകയും കുറയും ചെയ്യില്ല എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കക്ഷികളുടെയൊക്കെ വാദം. എന്നാൽ അഹ്ലു സുന്നത്ത് പറയുന്നത് ഈമാൻ ഈ മൂന്ന് കാര്യങ്ങളാണ്. അതോടൊപ്പം തോഅത്തുകൾ കൊണ്ട്, പുണ്യകർമ്മങ്ങൾ കൊണ്ട് ഈമാൻ വർദ്ധിക്കും. ഒരാളുടെ ഈമാൻ എന്ത് ചെയ്യും? സൽക്രമങ്ങൾ ചെയ്താൽ വർദ്ധിക്കും. അതേപോലെ തന്നെ വയൻകുസു ബിൽ മഅസിയ, മഅസിയത്ത് തെറ്റുകൾ പാപങ്ങൾ ചെയ്താൽ എന്താ ഈമാൻ കുറയുകയും ചെയ്യും. ഇത് അഹ്ലു സുന്നത്തിന്റെ വിശ്വാസമാണ്. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. കാരണം ഇതിൽ നിന്ന് വ്യതിയാനം സംഭവിച്ച കക്ഷികൾക്ക് ഈ ഇത് അവർ അംഗീകരിക്കൂല. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യില്ല എന്നുള്ളതാണ് അവരുടെ വാദം. അപ്പൊ അഹ്ലു സുന്നത്തിന്റെ വാദം ഈ നേരത്തെ പറഞ്ഞ മൂന്നെണ്ണം, അതിന്റെ കൂടെ എന്താണ്, യസീദു ബിത്തുആതി, പുണ്യകർമ്മങ്ങൾ കൊണ്ട് ഈമാന് വർദ്ധിക്കുന്നു. വയൻകുസു ബിൽ മഅസിയ, മഅസിയത്തുകൾ കൊണ്ട് എന്താകും, ഈമാനിൽ കുറവ് സംഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുക. പഠിച്ചിട്ട് പോകണം, പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല